പ്രൈസ് ദ ലോർഡ്. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവ വചനവുമായി നിങ്ങളെ സമീപിക്കുവാൻ ഇന്നൊരവസരം കൂടെ സ്വർഗസ്ഥനായ പിതാവ് തന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അവിടെവിടങ്ങളിൽ കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 15-16 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ രണ്ടു പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ താമസിച്ചപ്പോൾ യഹോവാവിനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ടു പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സോദോം ഗോമോറ നഗരത്തിന്മേൽ വന്ന ദൈവീക ന്യായവിധിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചാൽ വ്യക്തികളുടെ മേലും പട്ടണങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും മാത്രമല്ല, ആഗോള വ്യാപകമായും ന്യായവിധി വന്ന ഒട്ടേറെ സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതിരിപ്പാൻ പറ്റുകയില്ല. പരമപരിശുദ്ധനാണ് ദൈവം, വെളിച്ചമാണ് ദൈവം, വെളിച്ചങ്ങളുടെ പിതാവാണ് ദൈവം, ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം, വെളിച്ചം ഉടുത്തവനാണ് ദൈവം. എന്താണ് ഇതിന്റെ അർത്ഥം? പരമപരിശുദ്ധനാണ്, പാപത്തെ കണ്ടുകൂടാതെ വണ്ണം കണ്ണുള്ളവനാണ്. അങ്ങനെ ദൈവസൃഷ്ടിയുടെ മൗഢമായ മനുഷ്യൻ പാപത്തിൽ വീഴുമ്പോൾ കണ്ണടയ്ക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല, ശിക്ഷിച്ചേ തീരൂ. എന്നാൽ തിരുവചനം പരിശോധിച്ചാൽ ഈ ന്യായവിധി ഒരുപോലെയല്ല വരുന്നത്. 3 മെത്തേഡുകൾ, രീതികളുണ്ട്. 1, ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റ്, പെട്ടെന്നുള്ള ന്യായവിധി. എങ്ങനെ? അനന്യാ സപ്പീറ വളരെ വേഗമാണ് ന്യായവിധി, ഏലിമാസ് എന്ന വിദ്വാന് വളരെ പെട്ടെന്നാണ് ന്യായവിധി, ഏലിശയെ കളിയാക്കിയ ബാലകന്മാർക്ക് പെട്ടെന്നാണ് ന്യായവിധി, കോരഹദാഥാന വീറാം തുടങ്ങി അവർക്ക്, പിറുപിറുത്തവർക്ക്, അന്യാഗ്നി കത്തിച്ചവർക്ക് പെട്ടെന്നാണ് ന്യായവിധി. ഇങ്ങനെ പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവകോപം ഉടനെ വെളിപ്പെടുന്ന സംഭവങ്ങൾ തിരുവചനത്തിലുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല വരുന്നത്. ഫറവോന്റെ ന്യായവിധി പെട്ടെന്നല്ലായിരുന്നു, വളരെ നാളുകൾ നീട്ടി 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 കൊടുത്തു. ഹൃദയം കഠിനമാക്കി കഠിനമാക്കി ഒടുവിൽ അവൻ ചെങ്കടലിൽ ഫറവോന് സൈന്യവും മുങ്ങിച്ചാകുകയായിരുന്നു. അതുപോലെ സോദോം ഗോമോറ പാപത്തിന്റെ ഏറ്റവും ഭയങ്കരത്വത്തിൽ ജീവിച്ചു. ഹീനമായ വികൃഷ്ടമായ സ്വവർഗരതികൾ, സ്വവർഗഭോഗങ്ങൾ എന്ന് വേണ്ട, മ്ലേച്ഛമായി മൃഗങ്ങളിൽ പോലുമില്ലാത്ത ദുഷിച്ച ജീവിതം നയിച്ച അവരെ ആ ദൈവം നോക്കിക്കണ്ട് സമയങ്ങൾ നീട്ടി നീട്ടി അവരുടെ അകൃത്യത്തിന്റെ പരമാകാഷ്ഠയിൽ എത്തിയപ്പോൾ ദൈവീക ന്യായവിധി വരികയായിരുന്നു. സോദോമിന്റെ മേലും ഫറവോന്റെ മേലും അങ്ങനെ പലരുടെ മേലും ന്യായവിധി വന്നത് വിളഞ്ഞ് പഴുത്ത് പാകമായിട്ടാണ്. ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു വാചകം പറയുന്നു, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പോൾ അതിക്രമം തികയുന്നതുവരെ ദീർഘക്ഷമയോടെ ദൈവം വെയിറ്റ് ചെയ്യുന്നു. ഇനി 3, ഫൈനൽ ജഡ്ജ്മെന്റ്, അന്തിമ ന്യായവിധിയാണ്. ഈ ലോകത്തിൽ വെച്ചത് ലഭിച്ചൊന്ന് വരികയില്ല. 50-ാമത്തെ സങ്കീർത്തനം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, കള്ളനെ കണ്ടാൽ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ നാവ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, അത് വഞ്ചന പിണയ്ക്കുന്നു, ഇവ നീ ചെയ്തു, ഞാനോ മിണ്ടാതെ ഇരുന്നു. അപ്പോൾ നീ വിചാരിച്ചു, ഇത്രയും പാപം ഞാൻ ചെയ്തിട്ടും എനിക്കൊരു ദോഷവും വരുന്നില്ലല്ലോ, ഒരു മൂക്കെ പനി പോലും വരുന്നില്ല, ചിക്കൻ ഗുനിയ വരുന്നില്ല, പന്നിപ്പനി ഉണ്ടാകുന്നില്ല, ആകയാൽ എന്റെ ദൈവത്തിന് ഇതൊക്കെ ഇഷ്ടമാണ്. അവിടെ ഒരു വാചകമുണ്ട്, ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരുന്നു, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുൻപിൽ ഇവയെ നിരത്തിവെക്കും. തീർന്നില്ല, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാനാരുമുണ്ടാകയില്ല, ഒരു മനുഷ്യന് പോലും നിന്നെ രക്ഷപ്പെടുത്തുവാൻ കഴിയയില്ല. കുഞ്ഞേ, പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടും വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ടും ഫിക്സഡ് ഡിപ്പോസിറ്റ് പണമുള്ളത് കൊണ്ടും ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും മക്കള് പണമൊക്കെ അയച്ചു തരുന്നത് കൊണ്ടും വക്കീലിന്റെ സാമർത്ഥ്യമോ MP യുമായിട്ടുള്ള പരിചയമോ മന്ത്രി നിന്റെ അടുത്ത ബന്ധുവായതുകൊണ്ടോ കോർട്ടിലെ വക്കീല് പോലും നിന്റെ സ്നേഹിതനോ ബന്ധക്കാരനോ ആയതുകൊണ്ടോ നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരു ദിവസം അവിടെ ആരുമുണ്ടാകയില്ല, വിടുവിപ്പാൻ ആരുമുണ്ടാകയില്ല. ഇത് അന്തിമ ന്യായവിധിയാണ്. ഇങ്ങനെ ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റ്, ഡിലെയ്ഡ് ജഡ്ജ്മെന്റ്, ഫൈനൽ ജഡ്ജ്മെന്റ്, പെട്ടെന്നുള്ള ന്യായവിധി, താമസിച്ചുള്ള ന്യായവിധി, അന്തിമ ന്യായവിധി. മൂന്ന് തരത്തിലാണ് ദൈവം പാപത്തെ ശിക്ഷിക്കുന്നതെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രേക്ഷകരെ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ സോദോമിന്മേൽ ന്യായവിധിക്ക് മുൻപായി ദൈവം ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. പര്യാപ്തമായി മുന്നറിയിപ്പ് നൽകിയ ശേഷമേ ദൈവം ന്യായം വിധിക്കൂ. ഈ മുന്നറിയിപ്പ് രാത്രി ദർശനങ്ങളിൽ ദൈവം വന്ന് പറയുന്നതല്ല, ദൈവദൂതന്റെ പ്രത്യക്ഷതയല്ല. ഒരുമിച്ച് കിടന്ന്, ഒരുമിച്ച് ഭക്ഷിച്ച് പാനം ചെയ്ത ശിഷ്യന്മാരോട് ലൂക്കോസിന് സുവിശേഷം 21:36 വാക്യത്തിൽ യേശു പറയുന്നു, മനുഷ്യപുത്രന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. ആരുമശിഷ്യരായി 3.5 കൊല്ലം സന്തത സഹചാരികളായി ഇരുന്നുവെങ്കിൽ പോലും താൻ പറയുന്ന മുന്നറിയിപ്പ്, മനുഷ്യപുത്രന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും. മലാഖി പ്രവാചകനും അതാണ് സൂചിപ്പിക്കുന്നത്. 3:2 അവന്റെ പ്രത്യക്ഷതയുടെ ദിവസത്തെ ആർക്ക് സഹിക്കാം? 5 വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? ഞാൻ തന്നെ ഒരു ശീക്ര സാക്ഷിയായിരിക്കും. ഏത് നിരവധി നികൃഷ്ട പാപങ്ങളുടെ വർണ്ണന നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ന്യായവിധിക്കായി ഞാൻ നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും, 3:5 അതുപോലെ വായിക്കട്ടെ, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീക്ര സാക്ഷിയാകും. 5 പാപങ്ങളെ കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. ആദ്യത്തെ 2 പാപങ്ങൾ രഹസ്യപാപങ്ങളാണ്, പിന്നത്തെ 3 പാപങ്ങൾ പരസ്യപാപങ്ങളാണ്. എന്താ? കൂലി കൊടുക്കാതെ കൂലിക്കാരനെ പീഡിപ്പിക്കുക, അനാഥനെയും വിധവയെയും പീഡിപ്പിക്കുക, പരദേശിയുടെ ന്യായം മറിച്ചു കളയുക, കള്ളസത്യം ചെയ്യുക, ഇത് പരസ്യപാപങ്ങളാണ്. അതിനും ഞാൻ സാക്ഷിയാണ്. ഇനി മറ്റേത് രഹസ്യപാപങ്ങൾ, ക്ഷുദ്രക്കാരും വ്യഭിചാരികളും. ചുരുക്കി പറഞ്ഞാൽ ആഭിചാരം, വ്യഭിചാരം, ഇതിന് യാതൊരു സാക്ഷികളുമില്ല, പരമരഹസ്യമായി ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം നീ ഓർക്കണം, സകല കർട്ടനും ഇട്ടാലും സകല ജനലുകളും കൂട്ടിയടച്ചാലും സകല വാതിലുകളും അടച്ചാലും മിന്നാമിനിങ്ങിന്റെ വെട്ടമില്ലെങ്കിലും നിന്റെ റൂമിൽ 0 പോയിന്റ് ബൾബും കത്തുന്നില്ലെങ്കിലും തീപ്പെട്ടിക്കോലിന്റെ പ്രകാശമില്ലെങ്കിലും പുറത്തു നിന്ന് വെട്ടം കയറുവാൻ ഒരു മാർഗമില്ലെങ്കിലും നീ വിചാരിച്ചു ഉത്തരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പല്ലിക്കുട്ടികളും മൂളിപ്പാട്ട് പാടിപ്പാടി വട്ടമിട്ട് പറക്കുന്ന കൊതുകിന്റെ കുട്ടികളും പിന്നെ നിലത്തൂടെ എരിയുന്ന ചെലന്തി അതോ അതേ വലയിൽ കൂടെ മുകളിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ചെലന്തിയുടെ കുട്ടികളും കട്ടിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന മൂട്ടക്കുട്ടികളും മാത്രമേ ഇവയൊക്കെ കണ്ടുള്ളൂ. സ്നേഹിതാ സ്നേഹിതയെ നിനക്ക് തെറ്റിപ്പോയി. മൂട്ടയെയും സതേ ചുണ്ടെലിയെയും ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും നിർമ്മിച്ച ഒരുവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ ദൃഷ്ടിയിൽ നിന്നും നിന്റെ പാപത്തെ മറയ്ക്കുവാൻ കഴിയുന്നതല്ല. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുൻപിൽ ഇവയെ നിരത്തിവെക്കും. ആഭിചാരം, വ്യഭിചാരം, രഹസ്യപാപങ്ങൾ മാത്രമല്ല, ഈ കള്ളസത്യം, കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെ, അനാഥനെ, വിധവമാരെ പീഡിപ്പിക്കുക, പരദേശിയുടെ ന്യായം മറിച്ചു കളയുക, പരസ്യപാപങ്ങൾ, ഇതിനെതിരായി ഈ ലോകത്തിലുള്ള കേസുകൾ പലതും തള്ളപ്പെടുന്നതിന്റെ കാരണം സാക്ഷികളില്ല, കണ്ടവരില്ല. എന്നാൽ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ അങ്ങനൊരു പ്രശ്നമില്ല. ഞാനാണ് സാക്ഷി, ഞാനാണ് സാക്ഷി. ഗലീലെ കടലിൽ തീരത്ത് കുളിക്കാൻ വന്ന് ഒരുത്തന്റെ ഉടുപ്പൂരി തിരിച്ചിടുമ്പോൾ, കുളിച്ചു കഴിഞ്ഞിട്ട് ഉടുപ്പിടുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് താഴെ പോയ നാണയത്തെ വെട്ടിവിരിങ്ങിയ മീനിനെ, തൊണ്ടയ്ക്ക് കുരുങ്ങിയ മീനിനെ മറ്റൊരു വീട്ടിൽ ഭക്ഷണത്തിൽ നിൽക്കുമ്പോൾ കണ്ട കണ്ണാണ് യേശുവിന്റെ കണ്ണ്. എനിക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞ് നിഷേധിച്ച സ്ത്രീയെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് മുഖത്തു നോക്കി പ്രവചിച്ച ക്രിസ്തുവാണ് ന്യായാസനത്തിൽ ഇരിക്കുന്ന. ഓർക്കണം. അറിയാമോ, നഗരയിലിനെ കണ്ടപ്പോൾ തന്നെ ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവരിൽ കപടമില്ല എന്ന് പറഞ്ഞതാണ് യേശുവിന്റെ സ്വഭാവം. അയ്യോ, നീ എന്നെ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. അങ്ങനെയെങ്കിൽ അത്തിയുടെ മുകളിൽ കയറി ഇരിക്കാമെന്ന് മറ്റൊരുത്തർ വിചാരിച്ചു. കാട്ടത്തിമേൽ കയറിയിരുന്നു അവൻ വരുമ്പോൾ സക്കായിയേ പേര് വിളിച്ച് താടി ഇറക്കി, അത്തിയുടെ കീഴിൽ നിന്നാലും കാണും, അത്തിയുടെ മുകളിൽ നിന്നാലും കാണും, നിന്റെ സകല രഹസ്യങ്ങളും അറിയാൻ കഴിയുന്ന ഒരുവന്റെ മുൻപിൽ നിനക്കൊന്നും മറയ്ക്കാനാവില്ല. അതുകൊണ്ട് ആ മലാഖി 4:1-2 ചൂളപോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ സകലരെയും ദഹിപ്പിച്ച് കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് വളരെ ശക്തമായ വ്യക്തമായ ഭാഷയിൽ മലാഖി പ്രവാചകൻ ഉൾപ്പെടെ നിരവധി പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. കോരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നമ്മൾ എല്ലാവരും ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരുമെന്ന് പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ട് കേട്ടോ. ഇനിയും റോമാലേഖനം 2:16 ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന നാളിൽ സകല സീക്രട്സ് രഹസ്യങ്ങളും വെളിച്ചത്ത് വരുമെന്ന്. ഇനിയും 1 Corinthians 4:5 സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുതേ. അവൻ ഇരുട്ടിൽ ഇരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തും. നിന്റെ മനോമണ്ഡലത്തിലൂടെ കടന്നുപോയ വിചാരങ്ങൾ വരെ വെളിയിൽ വന്ന് അതിന് ന്യായവിധി ഉണ്ടാകുമെന്ന് വേദപുസ്തകം പറയുന്നു. തീർന്നില്ല. മത്തായിയുടെ സുവിശേഷം 12:36 മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിസ്താര ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അറിയാമോ, പറഞ്ഞുവിട്ട വാക്ക് പിന്നെ കേൾക്കാൻ ഒക്കത്തില്ലെന്ന് ചിന്തിച്ച കാലം പോയി. ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ എത്രയോ നാളുകൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കേൾക്കുവാൻ കഴിയുന്ന സംവിധാനം എന്നില്ലേ? അങ്ങനെയെങ്കിൽ വാക്കുകൾക്ക് ന്യായവിധി, രഹസ്യങ്ങൾക്ക് ന്യായവിധി, ആലോചനകൾക്ക് ന്യായവിധി, പ്രവൃത്തികൾക്ക് ന്യായവിധി. സഭാപ്രസംഗി 12 ഒടുവിലും അതാണ് എഴുതിയിരിക്കുന്നത്. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടൂ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനൽ വാണിംഗ്. നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും ദൈവം ന്യായാസനത്തിങ്കിലേക്ക് വരുത്തുമല്ലോ. മനസ്സിലായോ? സകല പ്രവൃത്തികൾക്കും ന്യായവിധി ഉണ്ടാകും. ആകയാൽ യെശയ്യാവിന്റെ പ്രവചനത്തിൽ 2:11 ആ ന്യായവിധിയുടെ ദിവസം മനുഷ്യന്റെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും, യഹോവ തന്നെ അന്ന് വലിയവനായി തീരും ന്യായാസനത്തിൽ. അഹങ്കാരങ്ങൾക്ക് ന്യായവിധിയുണ്ട്. മുഷ്ടി ചുരുട്ടി, മീശ ചുരുട്ടി, പല്ല് കടിച്ച്, മസിൽ കാട്ടി, ഒരു കാല് പൊക്കി, ഒരു കാൽ താഴ്ത്തി, ആക്രോശിച്ചുകൊണ്ട് ഞാൻ ആരാ നിനക്കറിയാമോടാ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന മനുഷ്യനുണ്ട്. സ്നേഹിത, നീ ആരാ? 103 മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂപോലെ അവൻ പൂക്കുന്നു, കാറ്റതിന്മേൽ അടിക്കുമ്പോൾ ഇല്ലാതെ പോകുന്നു. എത്ര വലിയ ഗംഭീരനും ശൂരനും വീരനും നിഷ്ഠൂരനും അവൻ വലിയവനാണെങ്കിൽ ഒരു വലിയ പുല്ല് മാത്രമാണ്, നിസ്സാരനാണ്. നോർക്കണം, തോട്ടത്തിലെ പൂ പോലെ അല്ല, വയലിലെ പൂ പോലെയാണ്. തോട്ടത്തിലെ പൂക്കൾക്ക് സുരക്ഷിതത്വമുണ്ട്, ചുറ്റും ബൗണ്ടറി വോൾസ് ഉണ്ട്. എന്നാൽ നിന്റെ ജീവിതം തോട്ടത്തിലേതല്ല, വയലിലെ പൂ പോലെ. അടുത്തത്, കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അവിടെ ടൊർണാഡോ വേണ്ട, സുനാമി വേണ്ട, സ്റ്റോംസ് വേണ്ട, ടെമ്പസ്റ്റ് വേണ്ട, ഈശാനമൂലൻ വേണ്ട, കൊടുങ്കാറ്റ് വേണ്ട, പെരുങ്കാറ്റ് വേണ്ട, ചുഴലിക്കാറ്റ് വേണ്ട. നിസ്സാരമായ ഒരു കാറ്റിൽ നിന്റെ ജീവിതം അവസാനിക്കും. മൂക്കിലെ ശ്വാസത്തിന്റെ വില എത്രയുള്ളൂ എന്ന് നീ മനസ്സിലാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. പുരുഷന്മാരുടെ ഉന്നതഭാവം മാറും, കുനിയുമെന്ന് യെശയ്യാ പ്രവചനത്തിൽ 2:11 17:17 പുരുഷന്മാരുടെ ഉന്നതഭാവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് കുനിയുമെന്ന്. അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ഒഴിവുള്ളവരല്ല. 3:16 ഏത് യെശയ്യാവിന്റെ പ്രവചനം തന്നെ. 3:16 സിയോന്റെ പുത്രിമാർ നിഗളിച്ച് ഏറുകണ്ണിട്ട് കഴുത്ത് നീട്ടി നടക്കുന്നു, തത്തി തത്തി നടക്കുന്നു, കാലുകൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുന്നു. യഹോവയായ ദൈവം അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം, നെറ്റിപ്പട്ടം, ആ ചന്ദ്രക്കല, കാതില, കവണി, അതേ തുടങ്ങി സകലവിധ സൗന്ദര്യ സംവർത്തക സാധനങ്ങളും അരിച്ചു പറക്കി അഴിച്ചു മാറ്റി ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസമുണ്ടെന്നും അന്ന് സുഗന്ധത്തിന് പകരം ദുർഗന്ധം അമിക്കുമെന്നും വേദപുസ്തകത്തിൽ പറയുന്നു. കൃത്രിമ സൗന്ദര്യ സംവർത്തക സാധനങ്ങൾ എത്ര കണ്ടുപയോഗിച്ചാലും അവയെല്ലാം ദൈവം തമ്പുരാൻ അരിച്ചു പറക്കും. അതെല്ലാം ന്യായവിധിയുടെ ദിവസത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പുരുഷന്റെ അഹങ്കാരം, സ്ത്രീയുടെ അലങ്കാരം, സ്ത്രീ പുരുഷന്മാരുടെ സകലവിധമായ അഹങ്കാരങ്ങളും അലങ്കാരങ്ങളും പാടേ ദൈവം നീക്കിക്കളയും എന്ന് ന്യായവിധിയുടെ ദിവസം മലാഖി മുന്നറിയിപ്പ് നൽകി, യെശയ്യാവ് മുന്നറിയിപ്പ് നൽകി, നിരവധി പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകി. യേശുനാഥനും പറഞ്ഞു, മനുഷ്യപുത്രന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. അവന്റെ പ്രത്യക്ഷതയുടെ ദിവസത്തെ ആർക്ക് സഹിക്കാം? നമ്മുടെ വിചിന്തന വാക്യത്തിലേക്ക് മടങ്ങി വരൂ. സോദോമിന്റെ മേൽ ന്യായവിധി വരുവാൻ പോവുകയാണ്. ദൂതന്മാര് വന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നത് കളി പോലെയാണ് അവർക്ക് തോന്നിയത്. ലോത്തിന്റെ മക്കൾക്കും തോന്നി ഇത് കളിയാണെന്ന്. കാരണം ഗൗരവമുള്ള കാര്യം പറയാതെ എപ്പോഴും കളിയും തമാശും മാത്രം പറയുന്ന പിതാക്കന്മാർ മക്കളോട് നല്ല കാര്യങ്ങൾ ഗൗരവമായി പറഞ്ഞാലും അവരത് മുഖവിലയ്ക്ക് എടുക്കുകയില്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ അനാവശ്യമായ നിലകളിൽ കളിതമാശ കൊണ്ട് മാത്രം ഇരിക്കാതെ ഗൗരവമായ വിഷയങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുവാനും നിന്റെ വാക്കിന് അവർ വില കൽപ്പിക്കത്തക്ക സാഹചര്യത്തിൽ കുട്ടികളെ വളർത്തുവാനും നിനക്ക് കടപ്പാടുണ്ട്. അവൻ താമസിച്ചുപോയി. അവൻ ആരെ ലോത്ത് പോകണമോ പോകണ്ടായോ പോകണമോ പോകണ്ടായോ, ഇങ്ങനെ എന്റെ സമ്പത്ത് എങ്ങനെ വിടുവാൻ കഴിയും, ഈ വിധത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉഷസായപ്പോൾ ദൂതന്മാർ അവനെ ബദ്ധപ്പെടുത്തി പെട്ടെന്ന് അവരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയി ആക്കി. അറിയാമോ എന്താ എന്നതിന് കാരണം? ആ സോദോമിൽ അവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ നിക്ഷേപങ്ങൾ വിട്ടേച്ചു പോകുവാനുള്ള പ്രയാസമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സകലവിധ പാപങ്ങൾക്കും സകലവിധ ദോഷങ്ങൾക്കും മൂലമെന്ന് പറയുന്ന ഒറ്റ പാപമാണ് ദ്രവ്യാഗ്രഹം. അതാണ് ഇവനെ കുടുക്കിക്കളഞ്ഞത്. അറിയാമോ സകലവിധ ദോഷങ്ങൾക്ക് മൂലം എന്ന് പറയുന്നത് പണമല്ല, പണം പാപമല്ല, സമ്പത്ത് പാപമല്ല, പണത്തോടുള്ള നിന്റെ തെറ്റായ മനോഭാവമാണ് പാപത്തിലേക്ക് നിന്നെ നയിക്കുന്നത്. സകല ദൈവദാസന്മാരും ദൈവഭക്തന്മാരും പട്ടിണി പാവങ്ങളായി ദരിദ്രരായി മാത്രം വസിക്കണമെന്നല്ല വേദപുസ്തകം പറയുന്നത്. 112 സങ്കീർത്തനം വായിച്ചാൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ വിലപ്പെട്ടിരിക്കും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അത് പാപമല്ല, ഐശ്വര്യവും സമ്പത്തും. 84 സങ്കീർത്തനം നോക്കൂ, 11 വാക്യത്തിൽ നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കയില്ല എന്ന്. 23 സങ്കീർത്തനം 6 വാക്യം നോക്കിയാൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുമെന്ന്. ഇനിയും മേലോട്ട് നോക്കൂ, 31 സങ്കീർത്തനം 19 വാക്യത്തിൽ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണിക്ക നീ പ്രവർത്തിച്ചതുമായി നിന്റെ നന്മ എത്ര വലുതാകുന്നു. ഇനിയും നിങ്ങൾ താഴോട്ട് നോക്കൂ, 27 സങ്കീർത്തനം 13 വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നോക്കൂ, നേരെ ചൊവ്വേ നടന്നാൽ പിറകിൽ അനുഗമിക്കുന്ന നന്മ, മുൻപിൽ മുടങ്ങാത്ത നന്മ, മുകളിൽ സംഗ്രഹിച്ച നന്മ, താഴെ പൊങ്ങുന്ന നന്മ. ഇനി ചുറ്റും നോക്കൂ, 34 സങ്കീർത്തനം 10 വാക്യം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇനി വായു തുറക്കൂ, 103 സങ്കീർത്തനം 5 വാക്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്ക വണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. സ്നേഹിത, ദൈവ വഴിയിൽ നടക്കുന്നത് വെക്കുവിക്ക്, മുൻപിൽ നന്മ, പിൻപിൽ നന്മ, മുകളിൽ നന്മ, താഴെ നന്മ, ചുറ്റിലും നന്മ, വായിലും നന്മ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. അതുകൊണ്ട് പണമല്ല പാപം, പണത്തോടുള്ള മനോഭാവമാണ്. നേരെ ചൊവ്വയുള്ള വഴിയിൽ നടക്കുമ്പോൾ ദൈവം തരുന്ന സമ്പത്ത് നിനക്ക് അനുഗ്രഹം തന്നെയാണ്. പക്ഷേ കള്ളക്കണക്കെഴുതി, കള്ളയൊപ്പിട്ട്, വഞ്ചന കാട്ടി, ആധാരങ്ങൾ തിരുത്തി, കള്ള ആധാരങ്ങൾ ഉണ്ടാക്കി, പല നിരപരാധികളെ വഴിയാധാരമാക്കി ഉണ്ടാക്കുന്ന പണം നിനക്കും നിന്റെ സന്തതിക്കും ഭൂഷണമല്ലെന്ന് ദൈവവചനം കരങ്ങളിൽ എടുത്തുകൊണ്ട് ഞാൻ പ്രസ്താവിക്കട്ടെ. നീ അനുസരിച്ചാലും ഇല്ലെങ്കിലും അശോക ചക്രത്തിന്റെ ദൃശ്യമായ മുദ്ര നിന്റെ കറൻസിയിലുണ്ട് സ്നേഹിത. ഇന്ത്യയിൽ, അമേരിക്കയിൽ മറ്റൊരു അതേ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നതും അതുപോലെ അവരുടെ പ്രസിഡന്റന്മാരുടെ ഒക്കെയും പണവും മുദ്രയും ഉണ്ട്. ഓരോ കറൻസിക്കും അതാത് രാജ്യം അനുവദിച്ചിരിക്കുന്ന സ്ഥിതിയിലുണ്ട്. എന്നാൽ ദൈവ വൈതലിന്റെ പോക്കറ്റിൽ, പണത്തിൽ, അതിൽ ഒരു അദൃശ്യമായ ഇൻവിസിബിൾ ആയ ഒരു സീൽ ഉണ്ടായിരിക്കണം. ഹോളി അൺടു ദ ലോർഡ്, യഹോവയ്ക്ക് വിശുദ്ധം. യഹോവയ്ക്ക് വിശുദ്ധമല്ലാത്ത ഒറ്റ പണവും നിന്റെ പേഴ്സിൽ അരുതേ, ബാഗിൽ അരുതേ, തലയുടെ കീഴിൽ അരുതേ, FD അരുതേ, NRE അക്കൗണ്ടിൽ അരുതേ, SB അക്കൗണ്ടിൽ അരുതേ. നിന്നെ തന്നെ വിറ്റും, ശരീരത്തെ വിറ്റും, മ്ലേച്ഛത കാണിച്ചും, കള്ളത്തരം പറഞ്ഞും, വഞ്ചന കാട്ടിയും ഉണ്ടാക്കുന്ന പണം നിനക്കേറ്റവും ദോഷം ചെയ്യും. ദ്രവ്യാഗ്രഹവും പരിണതഫലവും എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. മഹാദൈവത്തിന് അളവറ്റ കൃപയാൽ 36 പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ 16 പുസ്തകം റീഡേഴ്സ് തിരുവല്ല പ്രസിദ്ധീകരിച്ചതാണത്. ദ്രവ്യാഗ്രഹവും പരിണതഫലങ്ങളും മറ്റ് പല പാപങ്ങൾക്കുമില്ലാത്ത ചില സവിശേഷതകൾ ഈ പാപത്തിൽ ഞാൻ കണ്ടുപിടിച്ചു. 1, സകലവിധ ദോഷത്തിന് മൂലമെന്ന് ബൈബിൾ പറയുന്ന ഒറ്റ പാപം ദ്രവ്യാഗ്രഹം. 2, നിരവധി മാരക ഭാവങ്ങളിൽ വീണിട്ടുള്ളവരൊക്കെ അനുദവിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ദ്രവ്യാഗ്രഹത്തിന് നീർച്ചുഴിൽ അകപ്പെട്ട ഒറ്റ പുരുഷനോ ഒറ്റ സ്ത്രീയോ മടങ്ങി വന്ന ചരിത്രം ബൈബിളിലില്ല. അറിയാമോ, ഒറ്റ കൃത്യത്തിൽ തന്നെ മൂന്ന് അകൃത്യങ്ങളിൽ ചെയ്ത ഭീകരനായ ദാവീദ് വളരെയധികം കഷ്ടത അനുഭവിച്ചു. വ്യഭിചാരം, ദുർമോഹം, കൊലപാതകമെന്ന് 30% ഓഫ് ദ കമാൻഡ്മെന്റ് ലംഘിച്ചവനാണെങ്കിലും അവൻ അനുദവിച്ചു. പിടിപ്പത് കിട്ടി, കണ്ണു കുഴിഞ്ഞു, കണ്ണു പൊട്ടി, കട്ടിൽ നനഞ്ഞു, നെഞ്ചിടിച്ചു, വശം കെട്ടു, അരയിൽ വരൾച്ച എന്ന് പറയാ, ഗുപ്തരോഗം ബാധിച്ചു, പാതാള വേദന പിടിച്ചു, മരണഭാഷകൾ അവനെ ചുറ്റി, ഏറ്റവും ഭയങ്കരമായ ഭീകരമായ ശിക്ഷകൾ അവന്റെ മേലുണ്ടായി. എങ്കിലും അനുദവിച്ചു, കണ്ണുനീരൊഴുക്കി, നിലമ്പാട് വീണു, അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീർന്നു. ഇനിയും ജാതികളിൽ പോലുമില്ലാത്ത ദുർനടപ്പാചരിച്ച കോരിന്തിലെ ദുഷ്ടനെ സഭയിൽ നിന്ന് പുറത്താക്കി. 1 കോരിന്ത്യർ 5. എന്നാൽ അടുത്ത ലേഖനത്തിൽ പറയുന്നു, അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി, അതിദുഃഖത്തിൽ അവൻ മുങ്ങിപ്പോകാതിരിപ്പാൻ അവനെ ചേർത്തുകൊള്ളൂ, അവനെയും മടക്കി വരുത്തുന്നു. യേശുനാഥനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഓർമ്മയുണ്ടോ? എന്നാൽ അവന്റെ കുറ്റത്തെക്കുറിച്ച് അനുദപിച്ചു, അതിദുഃഖത്തോടെ കരഞ്ഞു, അവൻ അതിശ്രേഷ്ഠ അപ്പോസ്തോലനായി തീർന്നു. അഹങ്കരിച്ച നെബുക്കനേസറിനെ ഓർക്കാമോ? ഇതൊക്കെയും ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് അഹങ്കരിച്ച നെബുക്കനേസറിനെ പുല്ലു തിന്നുന്ന കാളയ്ക്ക് സദൃശനാക്കി 7 കൊല്ലം ദൈവം തീർത്തു. അതിനുശേഷം മടങ്ങി വന്നു. ശ്രദ്ധിക്കൂ, നെബുക്കനേസറിന്റെ ബുദ്ധി മടങ്ങി വരുന്നു, കോരിന്ത്യൻ ദുഷ്ടൻ മടങ്ങി വരുന്നു, പത്രോസ് അപ്പോസ്തോൽ മടങ്ങി വരുന്നു, ദാവീദ് മടങ്ങി വരുന്നു. ഇങ്ങനെ എത്രയെത്ര ഭീകര പാപങ്ങളിൽ മുഴുകിയിട്ടുള്ളവർ അനുദവിച്ച് അധാസ്ഥാനപ്പെട്ട് മടങ്ങി വന്ന ചരിത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ ദ്രവ്യാഗ്രഹത്തിന് നീർച്ചുഴിൽ അകപ്പെട്ട ഒറ്റ പുരുഷനോ ഒറ്റ സ്ത്രീയോ മടങ്ങി വന്ന ചരിത്രം ബൈബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലരിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കട്ടെ. 1, മിസ്സസ് ലോത്ത് മടങ്ങി വന്നു. അബ്രഹാമിനോടുകൂടെ നടന്ന ലോത്ത് പോയിട്ട് അതേ മടങ്ങി വരുവാൻ കഴിഞ്ഞില്ല. വിശേഷാൽ മിസ്സസ് ലോത്ത് മുൻപോട്ട് നോക്കി ഓടണതിന് പകരം അവിടെ പിറകോട്ട് നോക്കി ഉപ്പു തൂണായി ഭവിച്ചു. അവൾ മടങ്ങി വന്നില്ല. മിസ്സസ് ലോത്ത് പോയി, മടങ്ങി വന്നില്ല. ആഖാൻ പോയി, മടങ്ങി വന്നില്ല. ഗേഹസി പോയി, മടങ്ങി വന്നില്ല. ഡേമാസ് പോയി, മടങ്ങി വന്നില്ല. യൂദാ പോയി, മടങ്ങി വന്നില്ല. അനന്യാസപ്പീറ പോയി, മടങ്ങി വന്നില്ല. നീയും പോയിക്കോ, മടങ്ങി വരികയില്ല. അത്യുന്നതനായ ദൈവം തന്നെ അപ്രൂവ് ചെയ്ത് അംഗീകരിച്ച വിശുദ്ധമല്ലാത്ത ഒറ്റ തുകയും നിന്റെ പേഴ്സിൽ അരുതേ കുഞ്ഞേ, ബാഗിൽ അരുതേ, പേഴ്സിൽ അരുതേ, ഡിപ്പോസിൽ അരുതേ എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും മടങ്ങി വന്നിട്ടുള്ളതായി ബൈബിൾ പറയാത്ത പാപമാണ് ദ്രവ്യാഗ്രഹം. ഇനിയും സമ്പർക്കം കൊണ്ട് നന്നാകാത്ത പാപമാണ് ദ്രവ്യാഗ്രഹം. മലയാളത്തിൽ ഇവിടെയോ ഒരു കവി പാടി, മുല്ലപ്പൂമണമേറ്റി കിടക്കും കല്ലിനുമുണ്ട് ഈ സൗരഭ്യം. മുല്ലപ്പൂവിന്റെ കീഴിൽ കിടക്കുന്ന കല്ലിനും സൗരഭ്യമുണ്ടാകും. എന്താ അതിന്റെ അർത്ഥം? നല്ല മനുഷ്യരോടുകൂടെ സമ്പർക്കം ചെയ്താൽ നിനക്കും സ്വതസിദ്ധമായി നന്നാകുവാൻ കഴിയുമെന്ന്. എന്നാൽ ദ്രവ്യാഗ്രഹത്തിന്റെ പിശാചു ബാധിച്ച ഒരുവൻ ഒരുവൾ ആരുടെ കൂടെ നടന്നാലും നന്നാവില്ലെന്നറിയാമോ? അബ്രഹാമിന്റെ കൂടെ കൊച്ചപ്പ കൊച്ചപ്പന്നോ ഉപ്പാപ്പ പാപ്പ എന്നൊക്കെ വിളിച്ച് നടന്ന ലോത്ത് നന്നായോ? അബ്രഹാം എപ്പോഴും തലപൊക്കി നാണ് നോക്കുന്നത്. ലോത്തോ നീരോട്ടമുള്ള സ്ഥലം തല താഴ്ത്തി നോക്കിക്കൊണ്ടിരുന്നു. മിസ്സസ് ലോത്തോ തല തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അബ്രഹാമിന്റെ തല പൊങ്ങി നിൽക്കുന്നു, ലോത്തിന്റെ തല താണു നിൽക്കുന്നു. മിസ്സസ് ലോത്തിന്റെ തല പിറകോട്ട് നിൽക്കുന്നു, തിരിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടതുകൊണ്ടും ഈ പാപത്തിന് പരിഹാരമില്ല. ഏറ്റവും നല്ല യുവകേസരിയായ യോശുവയുടെ സൈന്യത്തിൽ പെട്ടവനല്ലായിരുന്നു ആഖാൻ, അവൻ നന്നായില്ല. ഏലിശ പ്രവാചകനോടൊപ്പം സഞ്ചരിച്ച സന്തത സഹചാരി ആയിരുന്നല്ലേ ഗേഹസ്തി, അവൻ നന്നായില്ല. വെസ്റ്റ് സഭയിൽ മെമ്പർഷിപ്പ് എടുത്ത വ്യക്തികളല്ലായിരുന്നു അനന്യാ സപ്പീറ ദമ്പതികൾ, അവർ നന്നായില്ല. പൗലോസിന്റെ സഹചാരി ആയിരുന്നല്ലേ ദേമാസ് എന്ന വിദ്വാൻ, അവൻ നന്നായില്ല. എന്തിനേറെ പറയണം, യേശുനാഥനെ ഉമ്മ വെച്ച് സഞ്ചരിച്ച യൂദാ പോലും നന്നായില്ല. കെട്ട് ഞാന്ന് ചത്ത് അവന്റെ കുടല് തെറിച്ച് ദാരുണമരണം സംഭവിച്ചു നിങ്ങൾക്കറിയാമോ? ആകയാൽ സമ്പർക്കം കൊണ്ട് നന്നാകാത്ത പാപമാണ് ദ്രവ്യാഗ്രഹമെങ്കിലും ഇന്നത്തെ ദിവസം എന്നെ കേൾക്കുന്ന സ്നേഹിത, 51:10 ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഹൃദയാംഗമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ആകയാൽ അവൻ താമസിച്ചു. ജീവിതത്തിൽ വളരെ പ്രധാനമുള്ള ആയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ വേഗം നീ ചെയ്യണം. ഒരു വീട് വെക്കുവാനും ഒരു വിവാഹത്തിനും വളരെ ആലോചിച്ചും പ്രാർത്ഥിച്ചും മാത്രമേ തീരുമാനമെടുക്കാവൂ, ദൈവഹിതം അറിഞ്ഞിട്ട് മാത്രമേ തീരുമാനമെടുക്കാവൂ. എന്നാൽ തീയാളി കത്തുമ്പോൾ അതിനെ പുട്ട് ഔട്ട് ചെയ്യുവാൻ, അതിനെ ശമിപ്പിക്കുവാൻ അധികം ആലോചിക്കരുത്, വേഗം തീരുമാനമെടുക്കണം. ഇതുപോലെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട സമയമാണിത്. യേശു കർത്താവ് വരാറായി, ന്യായവിധി വരാറായി. പാപത്തെ വിട്ടുകൊടുക്ക, ഒരു നഗരം വിട്ടുകൊടുക്കുവാനല്ല, പാപപ്രകൃതിയോട് യാത്ര പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച് ദൈവവൈതലായി ജീവിക്കുവാനും ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുവാനും നിന്നെ പ്രബോധിപ്പിക്കുന്നു. അധികം താമസിക്കരുതേ. ഒരുപക്ഷെ നീ കേൾക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സന്ദേശമാകാം ഇത്. നാളെ നിന്റെ ജീവന്റെ ഉടയവൻ നിന്നെ വിളിച്ചാൽ പിന്നെ നീ വിലപിച്ചിട്ട് കാര്യമില്ല. കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ അനുലപിക്കൂ, യഥാസ്ഥാനപ്പെടൂ, പ്രാർത്ഥിക്കൂ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കൂ. തൽസ്ഥാനത്ത് തന്നെ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന തിരുവചനത്തിനായിട്ട് സ്തോത്രം. തിരുവചനത്തിലെ വാക്കുകൾക്ക് വള്ളിക്കോ പുള്ളിക്കോ മാറ്റപ്പെടുക, അത് മാറ്റപ്പെടുകയില്ലെന്നും ഒരു ന്യായവിധി ഏറ്റവും വേഗം ഉണ്ടാകുമെന്നും ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. എന്റെ ശ്രോതാക്കളിൽ ആരെങ്കിലും അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളങ്ങളിൽ ക്രിയയുമാറാകട്ടെ. പാപബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തോട് സംവാദിക്കട്ടെ. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.